ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 139-ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 1-ാമത്തെ വാക്യം, തുടർന്ന് 2-ാമത്തെ വാക്യം കൂടെ വായിക്കാം. നിങ്ങൾ പോയി ക്രോധകലശം 7 ഭൂമിയിൽ ഒഴിച്ചു കളവീൻ എന്ന് ഒരു മഹാശബ്ദം ദൈവാലയത്തിൽ നിന്ന് 7 ദൂതന്മാരോടും പറയുന്നത് ഞാൻ കേട്ടു. 1-ാമത്തവൻ പോയി തൻ്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. അപ്പോൾ മൃഗത്തിൻ്റെ മുദ്രയുള്ളവരും അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുന്നതുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർവർണം ഉണ്ടായി. 16-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ദൈവാലയത്തിൽ നിന്ന് സ്തുതിസ്തോത്രങ്ങളും ആരാധനയും കൃപയും കരുണയും അലതല്ലേണ്ടുന്ന സ്ഥലത്ത് നിന്ന് അതിഗംഭീരമായ ശബ്ദത്തിൽ ഒരു ആഞ്ഞ പുറപ്പെട്ടു വരുന്നു. നിങ്ങൾ പോയി ക്രോധകലശം 7 ഭൂമിയിൽ ഒഴിച്ചു കളവീൻ. ആരുടെ ക്രോധം അതിൽ പകർന്നിരിക്കുന്നുവോ അതിൻ്റെ ഗുണമസ്ഥനായ ദൈവമാണ് ഇപ്രകാരം ആജ്ഞാപിച്ചതെന്നതിനാൽ മനുഷ്യമുഖം നോക്കാതെ അത് ഭൂമിയിൽ ദൂതന്മാർ ഓരോരുത്തരായി ഒഴിക്കുവാൻ തുടങ്ങി. ഇതുവരെയും വെളിപ്പാട് പുസ്തകം 1 മുതൽ 15 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഈ ഭൂമിമേൽ ദൈവം നടത്തുന്ന ന്യായവിധികളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. ഓരോ സന്ദർഭങ്ങൾ കഴിയും തോറും ന്യായവിധിയുടെ ഗംഭീരം കൂടി വരുന്നതായി നമുക്ക് കാണുവാൻ തക്കൊണ്ടും കഴിയും. 16-ാം അധ്യായം 2-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ 1-ാം ക്രോധകലശത്തെക്കുറിച്ച് വായിക്കുന്നു. കൃപായുഗത്തിൽ കൃപാസനത്തിലിരുന്ന് കൃപ ചൊരിയുന്ന കൃപാലുവായ ദൈവം ഇപ്പോൾ മഹോദരകാലത്തിൽ ന്യായവിധിയുടെ സിംഹാസനത്തിലിരുന്ന് നീതിയുടെ വിധികൾ നടത്തി വരുന്നു. ഭൂമി, സമുദ്രം, നദികൾ, നീരുറവകൾ, സൂര്യൻ, മൃഗത്തിൻ്റെ സിംഹാസനം, യൂഫ്രട്ടീസ് നദി, ആകാശം എന്നീ സ്ഥലങ്ങളിൽ ക്രമമായി ക്രോധകലശങ്ങൾ ഒഴിക്കുന്നതായി തുറന്ന് നമുക്ക് കാണുവാൻ തക്കൊന്നും കഴിയും. ഈ ക്രോധകലശങ്ങളിൽ നിന്ന് ഒഴുകുന്ന കെടുതികൾ ദൈവവിരോധികളുടെ മേലാണ് ചെന്ന് അലയ്ക്കുന്നതെന്നും കാണുവാൻ കഴിയുന്നു. ഇവിടെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവം തന്നെ കൽപ്പന കൊടുക്കുന്നു, സ്വർഗീയ കോടതിയുടെ വിധി അനുസരിച്ച് ചെയ്യുന്നു എന്ന് സാരം. 7 ക്രോധകലശങ്ങൾ 7 പൂർണ്ണതയെ കാണിക്കുന്നു. ക്രോധം പൂർണ്ണമായി പകരപ്പെടുമെന്നാണ് അതിൻ്റെ അർത്ഥം. ഭൂമിയിൽ ഒഴിക്കുവീൻ, ഭൂമിയിൽ മാത്രമല്ല സൂര്യനിലും ഒഴിക്കുന്നതായി 8-ാം വാക്യത്തിൽ കാണുന്നു. ആകയാൽ ഇതിൻ്റെ അർത്ഥം ഇതാണ്, എവിടെ ഒഴിച്ചാലും അതിൻ്റെ ദോഷഫലം ഭൂവാസികൾക്ക് വരിക എന്നുള്ളതാണ്. എവിടെ ഒഴിച്ചാലും അതിൻ്റെ ദോഷഫലം ഈ ഭൂവാസികളെ ബാധിക്കുക എന്നുള്ളതാണ്. ഒരു മഹാശബ്ദമാണ് കേൾക്കുന്നത്, ദൈവാലയത്തിൽ നിന്ന് കേൾക്കുകയാണ്. ഈ മഹാശബ്ദം ദൈവം തന്നെ നേരിട്ട് വിധി കൽപ്പിക്കുന്നു എന്ന് സാരം. 7 ദൂതന്മാരാണ് പറയുന്നത്. അവർ 7 പേർക്കും നേരിട്ടുള്ള അധികാരം ലഭിക്കുന്നു എന്നർത്ഥം. ഞാൻ കേട്ടു എന്ന് പറയുന്നത് യോഹന്നാൻ നേരിട്ട് കേൾക്കത്തക്ക വിധം കൽപ്പിച്ചു. 1-ാമത്തവൻ പോയി തൻ്റെ ക്രോധകലശം ഭൂമിയിൽ ഒഴിച്ചു. അപ്പോൾ മൃഗത്തിൻ്റെ മുദ്രയുള്ളവരും അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുന്നതുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർവൃണം ഉണ്ടായി എന്ന് കാണുന്നു. ദൈവത്തിൻ്റെ ക്രോധം ഭൂമിയിൽ ദൈവനിഷേധികളുടെ മേൽ ചൊരിയപ്പെടുന്നതാണ് ഈ 16-ാം അധ്യായത്തിലെ വിഷയം. 7 ബാധകൾ നിറഞ്ഞ 7 ക്രോധകലശങ്ങൾ 7 ദൂതന്മാർ ഓരോരുത്തരായി ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ അതാത് സ്ഥാനങ്ങളിൽ ഒഴിക്കുന്നു. ഭൂമി, സമുദ്രം, നദികൾ, നീരുറവകൾ, സൂര്യൻ, മൃഗത്തിൻ്റെ സിംഹാസനം, യൂഫ്രട്ടീസ് എന്ന മഹാനദി, ആകാശം എന്നീ സ്ഥലങ്ങളിലാണ് ക്രോധകലശങ്ങൾ ഒഴിക്കപ്പെടുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ അത് ഉൾക്കൊള്ളുന്നു. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഈ അഖിലാണ്ടം ദൈവത്തിൻ്റെ ക്രോധത്തിന് വിധേയമാക്കപ്പെടുന്ന ചിത്രമാണ് ഇവിടെ നമുക്ക് കാണുവാൻ തക്കൊണ്ടും കഴിയുന്നു. ഈ ഭൂമിയിലേ ദൈവത്തിൻ്റെ മഹാക്രോധം ചൊരിയപ്പെടുകയാണ്. മഹോദര കാലങ്ങളിൽ ജീവിക്കുന്നവർക്ക് സഹിച്ചുകൂടാൻ വയ്യാത്ത നിലയിൽ അതിഭയങ്കരമായ പീഡനമാണ് അവർ സഹിക്കുവാൻ തക്കൊണ്ടും പോകുന്നത്. ഈ ഏഴ് ബാധകൾക്ക് പലതിനോടും സാമ്യമുണ്ട്. ഒന്നാമതായി മിസ്രയീമിലെ ഏഴ് ബാധകളോട് ഇതിന് സാമ്യമുണ്ട്. രണ്ടാമതായി ഏഴ് കാഹള ധ്വനിയോടെ, ഏഴ് കാഹളങ്ങൾ ധ്വനിച്ചതിനെ കുറിച്ച് ഉദിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചല്ലോ. ഏഴ് കാഹള ധ്വനിയോട് അനുബന്ധിച്ചുള്ള സന്ദർഭങ്ങളോട്, സന്ദർശനങ്ങളോട് മിസ്രയീമിലെ ബാധകളിൽ 1, 6, 9 ഇവയും കാഹളധ്വനിയിലെ 2, 3, 5, 6, 7 ഇവയ്ക്കും ഈ ബാധകളോട് സാമ്യമുണ്ട്. അതേസമയം അവസാനത്തെ ബാധകൾക്ക് അവയുടേതായ പ്രത്യേകതയുണ്ട്. 4-ാമത്തേത് പൂർണ്ണമായും പുതിയതാണ്, മറ്റുള്ളവയ്ക്കും പുതുമയുണ്ട്. ഇവ തമ്മിലുള്ള വ്യത്യാസം ആഴമായിട്ടുള്ളതും അർത്ഥവത്തവുമാണ്. ഓരോ ക്രോധകലശങ്ങൾ ഒഴിക്കുമ്പോഴും കഷ്ടതകൾ വർദ്ധിച്ചു വരികയാണ്. ചാരിത്രീയ വ്യാഖ്യാന പദ്ധതിക്കാർ വാദിക്കുന്ന പ്രകാരം ഈ ബാധകൾ അനേക വർഷങ്ങൾ നീണ്ടു നിൽക്കുന്നവയല്ല. പിന്നെയോ ഓരോ കലശങ്ങളിലുള്ള ബാധകൾ ഏതാനും മാസങ്ങളിൽ ചെറിയ അളവിൽ സംക്ലിപ്തമായിരിക്കുകയാണെന്ന് വേണം മനസ്സിലാക്കുവാൻ. 6-ാമത്തെ ക്രോധകലശവും 7-ാമത്തെ ക്രോധകലശവും തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവ രണ്ടും മഹാപീഡനത്തിൻ്റെ അന്ത്യത്തിൽ സമാപിച്ചു തീർന്ന ഹർമഗദോൻ യുദ്ധത്തിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണ്. 6-ാം ക്രോധകലശം സകല രാജാക്കന്മാരെയും ഹർമഗദോൻ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കുന്ന ചിത്രം വ്യക്തമാക്കുമ്പോൾ സംഭവിച്ചു തീർന്നു എന്ന മുഖവരിയോടെയാണ് 7-ാം ക്രോധകലശം ആരംഭിക്കുന്നു. കാഹളങ്ങൾ പോലെ ഒരു അപകട മുന്നറിയിപ്പല്ല ഈ ക്രോധകലശങ്ങൾ. ഈ ക്രോധകലശങ്ങൾ മാനസാന്തരപ്പെടുവാനുള്ള ഒരു അവസരവും നൽകുന്നില്ല. ദൈവത്തിൻ്റെ ക്രോധം നിറഞ്ഞ കലശങ്ങളാണിവ. ഭൂമിയിൽ ഒഴിച്ചുകളവീൻ എന്നാണ് നമുക്കിവിടെ കാണുവാൻ തക്കൊണ്ടും കഴിയുന്നത്. 15-ാം അധ്യായം 7-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അപ്പോൾ 4 ജീവികളിലൊന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം ആ 7 ദൂതന്മാർ കൊടുത്തു എന്ന് വായിക്കുന്നു. 16-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 4-ാമത്തവൻ തൻ്റെ കലശം സൂര്യനൊഴിച്ചു, അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കൊണ്ണം അതിന് അധികാരം ലഭിച്ചു എന്ന് വായിക്കുന്നു. ഒഴിക്കുന്നവയിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ യാതൊരു അവസരവുമില്ല. ഹൃദയം കഠിനപ്പെട്ടവരെ സംബന്ധിച്ച് കുറെ കൂടെ ഹൃദയം കഠിനപ്പെടുവാൻ ഇടയാകുന്നു എന്നല്ലാതെ മാനസാന്തരപ്പെടുവാൻ ഇടയാകുന്നില്ല. കൃപായുഗത്തിലെ സുപ്രസാദകാലം സമാപിക്കുകയും മാനസാന്തരമില്ലാത്ത കഷ്ടതയുടെ കാലം 7 വർഷം തുടരുകയും ചെയ്യുന്നു. ഭൂമിയിൽ മനുഷ്യരുടെ ജ്ഞാനം നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ശാസ്ത്രീയ പുരോഗതിയും സാങ്കേതിക ജ്ഞാനവും നാൾക്ക് നാൾ വികസിച്ചും മനുഷ്യന് അഭിവൃദ്ധി പ്രാപിച്ചും കൊണ്ടിരിക്കുന്നു. തത്സമയം സ്വാർത്ഥതയും സംതൃപ്തി ഇല്ലായ്മയും ദ്രവ്യാഗ്രഹവും അസൂയയും അത്യാഗ്രഹവും എല്ലാവരിലും വർദ്ധിച്ചു വരുന്നു. നന്മയും തിന്മയും തമ്മിലുള്ള സംഘട്ടനം അതിൻ്റെ പാരമ്യതയിലേക്ക് നീങ്ങിയാണ്. സാത്താനും കർത്താവും തമ്മിൽ അന്ത്യമായ ഒരു ഏറ്റുമുട്ടലിനുള്ള കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോരാട്ടത്തിൽ ദൈവം അന്തിമ വിജയം വരിക്കുകയും ദുഷ്ടശക്തികളെ ഒന്നാകെ നശിപ്പിക്കുകയും ചെയ്യുമെന്ന് തിരുവെഴുത്തുകൾ വ്യക്തമാക്കുന്നു. തുടർന്ന് ക്രോധകലശങ്ങൾ ഒഴിക്കപ്പെടുന്ന രംഗത്തേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഞാൻ ആ ഭാഗം വീണ്ടും ഒന്നുകൂടെ വായിക്കുന്നു. 16-ാം അധ്യായം 2-ാമത്തെ വാക്യം 1-ാമത്തവൻ പോയി തൻ്റെ കലശം ഭൂമിയിലൊഴിച്ചു, അപ്പോൾ മൃഗത്തിൻ്റെ മുദ്രയുള്ളവരും അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുന്നതുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർവൃണം ഉണ്ടായി എന്ന് വായിക്കും. പുറപ്പാട് പുസ്തകം 9:8-12 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണുവാൻ കഴിയും. പുറപ്പാട് പുസ്തകം 9:8-12 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കും. പിന്നെ യഹോവ മോശയോടും അഹരോനോടും, അടുപ്പിലെ വെണ്ണീർ കൈ നിറച്ചു വാരുവീൻ, മോശ അത് ഫറവോൻ്റെ മുൻപാകെ ആകാശത്തേക്ക് വിതറിട്ട് അത് മിസ്രയീം ദേശത്തെല്ലാടും ധൂളിയായി പാറി മിസ്രയീം ദേശത്തൊക്കെയും മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും പുണ്ണായി പൊങ്ങുന്ന പരുവാകുമെന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ അടുപ്പിലെ വെണ്ണീർ വാരി ഫറവോൻ്റെ മുൻപാകെ നിന്നു. മോശ അത് ആകാശത്തേക്ക് വിതറിയപ്പോൾ അത് മനുഷ്യരുടെ മേലും മൃഗങ്ങളിന്മേലും പുണ്ണായി പൊങ്ങുന്ന പരുവായി തീർന്നു. പരു നിമിത്തം മന്ത്രവാദികൾക്ക് മോശയുടെ മുൻപാകെ നിൽപ്പാൻ കഴിഞ്ഞില്ല. പരു മന്ത്രവാദികൾക്കും എല്ലാ മിസ്രയീമ്യർക്കും ഉണ്ടായിരുന്നു. എന്നാൽ യഹോവ മോശയോട് അരുളി ചെയ്തതുപോലെ അവൻ ഫറവോൻ്റെ ഹൃദയത്തെ കഠിനമാക്കി, അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല എന്ന് വായിക്കുന്നു. ഇത് മിസ്രയീമിൽ ദൈവം മോശ മുഖാന്തരം വരുത്തിയ പാതയെ അനുസ്മരിപ്പിക്കുന്നു. കാരണം നമ്മൾ വായിക്കുന്നു, 1-ാമത്തവൻ പോയി തൻ്റെ കലശഭൂമിയിൽ ഒഴിച്ചു, അപ്പോൾ മൃഗത്തിൻ്റെ മുദ്രയുള്ളവരും അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുന്നതുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർവർണം ഉണ്ടായി. മിസ്രയീമ്യർക്ക് ദൈവം മോശമുഖാന്തരം വരുത്തിയ ബാധയെ ഇത് ഓർപ്പിക്കുന്നു. മിസ്രയീമ്യർക്കുണ്ടായ പുണ്ണായി പൊങ്ങുന്ന പരു എന്ന് പറഞ്ഞിട്ടുള്ളതും വല്ലാത്ത ദുർവർണം എന്ന് പറഞ്ഞിട്ടുള്ളതും ഒരേ ആശയമുള്ള വാക്കുകളാണ്. എന്നാൽ പുറപ്പാട് 8:12 പറയുന്ന ഒരു പ്രത്യേക വസ്തുതയുണ്ട്, അത് ശ്രദ്ധിക്കുക. എന്നാൽ യഹോവ മോശയോട് അരുളി ചെയ്തതുപോലെ അവൻ ഫറവോൻ്റെ ഹൃദയത്തെ കഠിനമാക്കി, അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല. അത് യഹോവ ഫറവോൻ്റെ ഹൃദയത്തെ കഠിനമാക്കി എന്നുള്ളതാണ്. മിസ്രയീമിൽ പരുക്കളാൽ ബാധ വരുത്തിയപ്പോൾ ദൈവം ഫറവോൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയതുപോലെ കാഹളങ്ങളാൽ പല മുന്നറിയിപ്പുകളും കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഈ 1-ാം ക്രോധ കലശത്തിനാൽ മൃഗത്തിൻ്റെ ആരാധകർക്ക് കഠിനമായി വേദന ഉളവാകുന്ന ദുർവർണവും ഒപ്പം ഹൃദയ കാഠിന്യവും നൽകി അന്ത്യന്യായവിധിക്ക് അവരെ അർഹരാക്കി തീർക്കുകയാണ്. മൃഗത്തിൻ്റെ മുദ്ര ഏൽക്കുന്നവരും അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുന്നവർക്കും മാത്രമാണ് ഈ ബാധ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാത്തവർക്ക് ആ ബാധ തട്ടുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ എന്താണ് ഈ ദുർവർണം എന്ന് വിശദീകരിച്ചിട്ടില്ല. ചിലർ പറയുന്നത് മൃഗത്തിൻ്റെ മുദ്ര ഏൽക്കുന്നത് കൊണ്ട് ശരീരത്തിലുണ്ടാകുന്ന റിയാക്ഷൻ ആണെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. ഏതായാലും മിസ്രയീമിൽ പരുക്കൾ ഉണ്ടായല്ലോ. അതുപോലെ മഹോദരകാലത്ത് മൃഗത്തിൻ്റെ മുദ്ര ഏൽക്കുന്നവരും, മൃഗം എന്ന് പറയുന്നത് അന്തിക്രിസ്തു, അന്തിക്രിസ്തുവിൻ്റെ മുദ്ര ഏൽക്കുന്നവരും അന്തിക്രിസ്തുവിൻ്റെ പ്രതിമയെ നമസ്കരിക്കുന്നവർക്കുമാണ് ഈ ബാധ. അവർ വല്ലാതെ ദുർവർണം പിടിക്കപ്പെടും. ഒരു പരു വന്നാൽ അതിൻ്റെ വേദന എന്തുമാത്രം ഉണ്ടെന്ന് അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം. അങ്ങനെയാണെങ്കിൽ ദേഹം മുഴുവൻ ദുർവർണങ്ങളാൽ ബാധിച്ചഴിയുമ്പോൾ അവർക്ക് യാതൊരു സ്വസ്ഥതയും ഉണ്ടാകത്തില്ല. ഈ പരുക്കൾ കുഷ്ഠരോഗത്തെക്കാളും ക്യാൻസറിനേക്കാളും വേദനാജനകവും ഭയാനകവുമായിരിക്കും. ധാർമ്മികാതപതനത്തിൻ്റെ ശിക്ഷ ശരീരത്തിലൂടെ ദൈവം വെളിപ്പെടുത്തുകയാണ്. ഇതെത്ര നാൾ നീണ്ടു നിൽക്കുമെന്ന് വചനത്തിൽ വ്യക്തമാക്കിയിട്ടില്ല. എങ്കിലും ചില ദിവസങ്ങൾ നീണ്ടു നിൽക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തുകൊണ്ടെന്നാൽ പിന്നത്തേതിൽ ഇവരെയെല്ലാം ഹർമഹേദോൻ യുദ്ധത്തിലേക്ക് വരുത്തേണ്ടതാണ്. അതിനു മുൻപ് സൗഖ്യം ലഭിക്കും എന്ന് നമുക്ക് ചിന്തിക്കാം. 14:11 നമ്മൾ ഇങ്ങനെ വായിക്കും, അവരുടെ ദണ്ണനത്തിൻ്റെ പുക എന്നേക്കും പൊങ്ങും, മൃഗത്തെയും അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുന്നവർക്കും അതിൻ്റെ പേരിൻ്റെ മുദ്ര ഏൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല എന്ന് നമ്മൾ വായിക്കുന്നു. ഞാൻ നേരത്തെ 666 മൃഗത്തിൻ്റെ മുദ്രയായ 666 എന്നുള്ള ആ മുദ്രയെക്കുറിച്ച് വിശദീകരിച്ച ക്ലാസ്സുകൾ എടുത്തതുകൊണ്ട് ഞാനത് വീണ്ടും വിശദീകരിപ്പാൻ തക്ക ഒന്നും ആഗ്രഹിക്കുന്നില്ല. ആ ക്ലാസ്സുകൾ ഞാൻ ഈ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് സംശയമുണ്ടെങ്കിൽ 666 എന്നുള്ള ആ ക്ലാസ്സിലേക്ക് നിങ്ങൾ പുറകോട്ടിറങ്ങി പഠിക്കുക. അടിതൊട്ട് മുടിവരെ വ്രണം ബാധിച്ചവരുടെ ഒരു ചിത്രം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നു. അടിതൊട്ട് മുടിവരെ ഒരു സുഖവുമില്ല, മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. യെശയ്യാ പ്രവചനം 1:6 ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇവർക്ക് ലോകത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും രാവും പകലും ഒരു സ്വസ്ഥതയുമില്ല. അതിരൂക്ഷവും അസഹനീയവുമായ വേദന ഉളവാക്കുന്ന വ്രണം നിമിത്തം മനുഷ്യർ സ്വസ്ഥതയില്ലാതെ നിലവിളിക്കുകയോ അതോടെ ദൈവത്തെ ദുഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അത്രമാത്രം വേദനാജനകമായ അതേ പരുക്കളാൽ ഇവർ അയ്യം വിളിക്കേണ്ടതായിട്ട് വരും. എൻ്റെ ജനമായുള്ളവരെ ക്രോധം കഴിഞ്ഞു പോകുകയുള്ളൂ എന്ന് നമ്മൾ വായിക്കുന്നല്ലോ. വലിയ ക്രോധം ലോകാരംഭം മുതൽ ഇന്നു വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടമാണ് അന്നുണ്ടാകാൻ പോകുന്നതെന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ലോകമെമ്പാടും എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ശ്രദ്ധിച്ചുകൊള്ളുക. ദൈവത്തിൻ്റെ ന്യായവിധി ഭൂമിയിലേക്ക് പകരുവാൻ തക്കൊണ്ടും പോവുകയാണ്. 2 ക്രോധകലശത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. 16:3 രണ്ടാമത്തവൻ തൻ്റെ കലശം സമുദ്രത്തിലൊഴിച്ചു. അപ്പോൾ അത് മരിച്ചവൻ്റെ രക്തം പോലെയായി തീർന്നു. സമുദ്രത്തിലെ ജീവജന്തുക്കെയും ചത്തുപോയി എന്ന് വായിക്കുന്നു. 2 തൻ്റെ കലശം ഒഴിച്ചത് സമുദ്രത്തിന്മേലാണ്. 2 കാകളധ്വനിയെ തുടർന്നുള്ള സംഭവങ്ങൾക്ക് സമാനമാണ് ഈ ഭാഗം. 8:9 നമുക്ക് വായിക്കാം. വെളിപ്പാട് ദിവസം 8:8-9 രണ്ടാമത്തെ ദൂതനൂതി. അപ്പോൾ തീ കത്തുന്ന വന്മല പോലെ ഒന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ 3 രക്തമായി തീർന്നു. സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ 3 ചത്തുപോയി എന്ന് നമ്മൾ വായിക്കുന്നു. കപ്പലുകളിലും 3 ഛേദം വന്നു. അപ്പോൾ 2 കലശം മുതിയപ്പോൾ, കലശം സമുദ്രത്തിന്മേൽ ഒഴിച്ചപ്പോൾ ജീവജന്തുക്കൾ എല്ലാം ചത്തുപോയി എന്നാണ് നമുക്കിവിടെ കാണുവാൻ തക്കൊന്നും കഴിയുന്നത്. സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ 3 ചത്തുപോകുകയും കപ്പലുകളിൽ 3 ഛേദം വരികയും ചെയ്തതായി നാം കണ്ടു കഴിഞ്ഞു. എന്നാൽ ഇവിടെ ആകട്ടെ ക്രോധകലശം കടൽ മുഴുവനെയും ബാധിക്കുന്നു. സമുദ്രോൽപ്പന്നങ്ങൾ മൊത്തമായും സ്തംഭിക്കുന്നു. സാധാരണയായി കപ്പൽ യാത്രയ്ക്കും വാണിജ്യത്തിനും മത്സ്യബന്ധത്തിനും ഉപ്പ് ഉണ്ടാക്കുന്നതിനും എണ്ണ ഖനനം ചെയ്യുന്നതും കപ്പൽ നിർമ്മാണ വ്യവസായം, പെട്രോളിയ ഉൽപ്പന്ന വിതരണം, വൈദ്യുതി നിർമ്മാണം തുടങ്ങി മനുഷ്യജീവിതത്തിൻ്റെ നിലനിൽപ്പിനും ഉപജീവനത്തിനും ഇങ്ങനെ അനേക വിധത്തിൽ സമുദ്രത്തെ ഇന്ന് ഉപയോഗപ്പെടുത്തുന്നു. ചില രാജ്യങ്ങളിൽ കടൽ ജലം ശുദ്ധീകരിച്ചാണ് ശുദ്ധജലം ലഭ്യമാക്കുന്നത്. സമുദ്രജലം സൂര്യൻ്റെ ചൂടേറ്റ് ഖനീഭവിച്ച് മേഘങ്ങളാകുകയും അവ മഞ്ഞായി മഴയായി വീണ്ടും ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്നതായും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്രകാരം ഭൂമിയിൽ എവിടെയും മഴ പെയ്യുന്നത് മാത്രം പരിഗണിച്ചാൽ മനുഷ്യ ജീവിതത്തിൻ്റെ നിലനിൽപ്പ് സമുദ്രത്തെ എത്രമാത്രം ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ 2 ക്രോധകലശത്തിൽ സമുദ്രം മനുഷ്യനെ എല്ലാ വിധത്തിലും പ്രതികൂലമാകുകയാണ്. മരിച്ചവൻ്റെ രക്തം പോലെ സമുദ്രമായി തീർന്നാൽ എന്തെല്ലാം ഭവിഷ്യത്തുകൾ സംഭവിക്കും എന്ന് ചിന്തിക്കുക. സമുദ്രം മനുഷ്യനെ എല്ലാ വിധത്തിലും പ്രതികൂലമായി തീർന്നാൽ മനുഷ്യ ജീവിതം വഴിമുട്ടുക തന്നെ ചെയ്യും. മരിച്ചവൻ്റെ രക്തത്തിൻ്റെ പ്രത്യേകത അത് ദുഷിച്ച് കട്ടിയായി തീരുകയാണല്ലോ. അർത്ഥാൽ ഒരിക്കലും അടങ്ങിയിരിക്കാത്ത സമുദ്രജലം രക്തമായി കട്ട കിട്ടുന്നു. തൽഫലമായി അതിനുള്ള ജീവജന്തുക്കളെല്ലാം നശിച്ചു പോകും. അതിരൂക്ഷമായി ദുർഗന്ധം വമിക്കുന്ന ആ അവസ്ഥ എത്ര ദുസ്സഹമായിരിക്കും. സമുദ്രത്തിന് സന്തനം മനുഷ്യനെ എല്ലാ വിധത്തിലും പ്രതികൂലമായി തീർന്നാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഈ അടുത്ത കഴിഞ്ഞ ആഴ്ചയിൽ ലൂസിയാനയിൽ ന്യൂ ഓർലിൻസിൽ അലബാമ ഈ ഭാഗങ്ങളിൽ നടന്ന കടൽക്ഷോഭം മുഖാന്തരം ഉണ്ടായ പ്രയാസം അനേക ലക്ഷം ആൾക്കാരെ ബാധിച്ച് പണക്കാരായിരുന്നവർ സമ്പാദിച്ചിരുന്നവർ ഒരു നിമിഷം കൊണ്ട് അവർ സമ്പാദിച്ചു വെച്ചതെല്ലാം വെള്ളത്തിനടിയിലായിപ്പോയി. പാർപ്പാൻ തക്കൊണ്ട് അവർക്ക് സ്ഥലമില്ലാതെ എത്രയോ ദിവസങ്ങളായി അവർ കുഴഞ്ഞ് വരണ്ടുകൊണ്ടിരിക്കുന്നു. അതുമൂലം കൊലപാതകങ്ങൾ, അതുമൂലം ആക്രമണങ്ങൾ, അതുമൂലം മോഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കടൽ പ്രതികൂലമായി വന്നത് നിമിത്തം ഉണ്ടായതാണ്. രണ്ടാം ക്രോധകലശ നിമിത്തം സമുദ്രത്തിലെ മത്സ്യങ്ങളെ ആഹാരമാക്കുവാനോ വാണിജ്യത്തിനോ വ്യവസായത്തിനോ മറ്റൊന്നിനുമോ സമുദ്രം ഉപയോഗപ്പെടാതെ വണ്ണം ദൈവമക്കളെ പീഡിപ്പിക്കുന്ന ദുഷ്ടമനുഷ്യരുടെ ഈ ലോക ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും. ചിന്തിക്കുക, ഇവിടെ നാം മനസ്സിലാക്കിയിരിക്കണം, ഒരു പ്രത്യേക സമുദ്രത്തെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, പിന്നെയോ ഭൂതലത്തിലെ സകല സമുദ്രങ്ങളും ഇപ്രകാരം സ്തംഭിച്ചു പോവുകയാണ്. എന്തുകൊണ്ടെന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ മിക്കതും മധ്യപൂർവ്വദേശത്ത് മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളല്ല. അതിനാൽ സമുദ്രം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ഭൂമിയിലെ മുഴുവൻ സമുദ്രത്തെയും കുറിച്ചാണെന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഓർത്തുകൊള്ളണം. അല്ലാതെ പ്രത്യേക ഒരു സമുദ്രമായിട്ടല്ല, മഹോദ്രകാലം ഭൂതലത്തെ മുഴുവൻ ബാധിക്കുന്ന, അപ്പം ഭൂമിയിലുള്ള സമുദ്രത്തെ മൊത്തം ബാധിക്കും. വെള്ളം രക്തമായി തീരും, മത്സ്യങ്ങൾ ചത്തുപോകും, പ്രയോജനപ്പെടുന്ന സമുദ്ര പ്രയോജനം ഇല്ലാതായിത്തീരുന്നു. സൃഷ്ടിപ്പിൻ്റെ ഒരു ഭാഗമായി സമുദ്രത്തെ കാണാം. മനുഷ്യൻ്റെ പാപം മൂലം അത് മുഴുവനായി കഷ്ടപ്പെടുകയാണ്. സമുദ്രത്തിലുള്ള ജീവൻ്റെ സകല സ്രോതസ്സും നശിക്കുന്നു. ജീവജന്തു ഒക്കെയും ചത്തുപോയി എന്ന് പറയുന്നതിനാൽ രക്തം പോലെയായി എന്നത് അക്ഷരപ്രകാരം നടക്കുമെന്ന് തീർത്തും നിർണയിക്കാം. എന്നാൽ അതും ചില ദിവസങ്ങൾക്കുള്ളിൽ മാറിക്കിട്ടും. എങ്കിലും ഈ ബാധ ഭയാനകമായതും ഭൂവാസികൾ അതുവരെ കണ്ടിട്ടില്ലാത്തതുമായിരിക്കും എന്നതിൽ തർക്കമില്ല. മൂന്നാമത്തെ ക്രോധകലശത്തിലേക്ക് നമുക്ക് കടന്നു വരാം. വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നല്ലോ. വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായം 4-ാമത്തെ വാക്യം, കർത്താവേ ആര് നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും? നീയല്ലോ ഏകപരിശുദ്ധ. നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കും. ഇതിൻ്റെ ശേഷം സ്വർഗത്തിലെ സാക്ഷികൂടാരമായ ദൈവാലയം തുറന്നത് ഞാൻ കണ്ടു. 7 ബാധയുള്ള 7 ദൂതന്മാരും ശുദ്ധവും ശുക്രവുമായുള്ള ശണവസ്ത്രം ധരിച്ചു മാറത്ത് പൊൻകച്ച കെട്ടിയും കൊണ്ട് ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. നമ്മൾ 16-ാം അധ്യായത്തിലെ 3-ാമത്തെ ക്രോധകലശത്തിലേക്ക് വരാം. അവിടെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. 3-ാമത്തെ ദൂതൻ തൻ്റെ കലശം നദികളിലും നീരുറവകളിലും ഒഴിച്ചു അവരക്തമായി തീർന്നു. അപ്പോൾ ജലാധിപതിയായ ദൂതൻ ഇവണ്ണം പറയുന്നത് ഞാൻ കേട്ടു. ഇരിക്കുന്നവനും ഇരുന്നവനുമായി പരിശുദ്ധനായുള്ളവേ, നീ ഇങ്ങനെ ന്യായം വിധിച്ചുകൊണ്ട് നീതിമാനാകുന്നു. വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം അവർ ചിഹ്നിച്ചതുകൊണ്ട് നീ അവർക്ക് രക്തം കുടിപ്പാൻ കൊടുത്തു. അതിനവർ യോഗ്യർ തന്നെ. അവണ്ണ യാഗപീഠവും അതേ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. മിസ്രയീമിലെ 1-ാം ബാധയുമായി സാമ്യമുള്ളതാണിത്. പ്രസ്തുത ബാധയിൽ നദി, പുഴ, കുളം, മരപാത്രം, മൺപാത്രം ഇവയിലെല്ലാം രക്തമുണ്ടായതായി നമ്മൾ വായിക്കുന്നു. എന്നാൽ ഇവിടെ ആകട്ടെ നദികളും നീരുറവകളും രക്തമായി തീരുകയാണ്. 3-ാമത്തെ കാഹളധ്വനിയിൽ സംഭവിച്ചതുപോലെ കടലിലെ വെള്ളം രക്തമായതിനു ശേഷം നദികളിലെയും ഉറവകളിലെയും ശുദ്ധജലം രക്തമായി മാറുന്നു. വെളിപ്പാട് ദിവസത്തെ 8:11 വാക്യം നമുക്കൊന്ന് വായിക്കാം. ആ നക്ഷത്രത്തിന് കാഞ്ഞിരമെന്ന് പേർ. വെള്ളത്തിന് മൂന്നിലൊന്ന് കാഞ്ഞിരം പോലെയായി. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. കടലിലെ വെള്ളം രക്തമായതിനു ശേഷം നദികളിലെയും ഉറവുകളിലെയും ശുദ്ധജലം രക്തമായി മാറുന്നു. 8:11 വെള്ളത്തിൻ്റെ മൂന്നിലൊന്ന് കാഞ്ഞിരം പോലെ കയ്പായെന്നാണ് നമ്മൾ ഇപ്പോൾ വായിച്ചത്. ഇവിടെയാകട്ടെ വെള്ളം മുഴുവനും രക്തമായിത്തീരുന്നു എന്ന് പറഞ്ഞാൽ വിഷമായി മാറുകയാണ്. സമുദ്രജലം രക്തമായി തീർന്നതിനാൽ അമ്പരപ്പും നടുക്കവും ബാധിച്ച മനുഷ്യർ നദികളും നീരുറവകളും ശേഷിച്ചിരിക്കുന്നുവല്ലോ എന്ന് ആശ്വസിച്ചിരിക്കുമ്പോഴാണ് മൂന്നാമത്തെ ദൂതൻ തൻ്റെ കലശം നദികളിന്മേലും നീരുറവകളിന്മേലും ഒഴുക്കുകയും അവ രക്തമായി തീരുകയും ചെയ്തത്. പുറപ്പാട് പുസ്തകം 7:24 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മളിങ്ങനെ ഇപ്രകാരം വായിക്കുന്നു. 7:24 നദിയിലെ വെള്ളം കുടിപ്പാൻ കഴിവില്ലാതെ വണ്ണം മിസ്രയീമ്യർ എല്ലാവരും കുടിപ്പാൻ വെള്ളത്തിനായി നദിയരിയെ ഒക്കെയും ഓലി കുടിച്ചു എന്ന് നമ്മൾ വായിക്കും. വെള്ളം രക്തമായപ്പോൾ നല്ല വെള്ളത്തിനായി അവർ നിലത്ത് കുഴികൾ കുടിച്ചു. എന്നാൽ ഇവിടെ അതിനും പറ്റാത്ത അവസ്ഥയിലാണ് ഈ വെളിപ്പാട് ദിവസം നമ്മൾ വായിക്കുന്നത്. വെള്ളം വീഞ്ഞാക്കുവാൻ മനുഷ്യന് കഴിഞ്ഞേക്കാം. വെള്ളം വീഞ്ഞാക്കുവാൻ മനുഷ്യന് കഴിഞ്ഞേക്കും. വെള്ളത്തെ രക്തമാക്കുവാനും അവന് കഴിയും. എന്നാൽ കർത്താവ് രക്തമാക്കിയ വെള്ളത്തെ ശുദ്ധീകരിച്ചെടുക്കുവാൻ മനുഷ്യൻ്റെ സാമർഥ്യം കൊണ്ട് സാധ്യമല്ല. നമ്മുടെ കർത്താവ് കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയവനാണ്. 6 കൽപാത്രങ്ങൾ കൊണ്ടുപോയി വെള്ളം നിറച്ച് കൊടുക്കുകയും എന്ന് പറഞ്ഞ അവർ കൽപാത്രം വെള്ളവുമായി പോയപ്പോൾ ആ വെള്ളത്തിൻ്റെ നിറം മാറി, ആ വെള്ളത്തിൻ്റെ രുചി മാറി. വെള്ളം വീഞ്ഞാക്കി കാനാവിലെ കല്യാണത്തിന് കർത്താവ് ആ ഭവനത്തെ മാനിപ്പാന്തക്കനുടിയായി. എന്നാൽ വെള്ളത്തെ വീഞ്ഞാക്കിയ നമ്മുടെ കർത്താവ് വെള്ളത്തെ രക്തമാക്കുവാൻ അവന് കഴിയും. എന്നാൽ കർത്താവ് രക്തമാക്കിയ വെള്ളത്തെ ശുദ്ധീകരിച്ചെടുക്കുവാൻ മനുഷ്യൻ്റെ സാമർഥ്യം കൊണ്ട് സാധ്യമല്ല. വെള്ളവും വായുവും മനുഷ്യ ജീവിതത്തിന് ഒഴിച്ചു കൂട്ടുവാൻ പാടില്ലാത്തതാണ്. എന്നാൽ കുടിവെള്ളം രക്തമായി തീർന്നാലോ കുടിക്കുവാനും കുളിക്കുവാനും കാർഷിക ആവശ്യങ്ങൾക്കും വ്യക്തിശക്തി ഉൽപ്പാദനത്തിനുമെല്ലാമുള്ള ജലം മാലിന്യമാകിയാൽ ഉൽപ്പാദന രംഗങ്ങളെ ആകെയും മനുഷ്യജീവിതത്തെ ഇത് രൂക്ഷമായി ബാധിക്കും. മരണവും ക്ഷാമവും വളരെ കൂടുതലായിരിക്കും. എന്നാൽ രക്തമായി തീർന്ന ഈ വെള്ളം മനുഷ്യർ കുടിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം അവർ ചീന്തിയതുകൊണ്ട് നീ അവർക്ക് രക്തം കുടിപ്പാൻ കൊടുത്തു. അതിനവർ യോഗ്യരെന്ന് ജലാധിപതിയായ ദൂതൻ പറയുന്നത് യോഹന്നാൻ കേട്ടു. അതായത് ജലദൂതൻ ദൈവത്തിൻ്റെ നീതിയെയും ന്യായവിധിയെയും പ്രശംസിക്കുകയാണ്. ഭാരതീയ പുരാണങ്ങളിൽ വരുണൻ ജലദേവനാണ്. കാറ്റുകളുടെ മേൽ അധികാരമുള്ള ദൂതൻ എന്ന് വെളിപ്പാട് പുസ്തകം 7:1 അഥവാ വായുദൂതൻ. തീയുടെ മേൽ അധികാരമുള്ള ദൂതൻ വെളിപ്പാട് പുസ്തകം 14:18 അഥവാ അഗ്നിദേവൻ. ജലത്തിൻ്റെ മേൽ അധികാരമുള്ള ദൂതൻ ജലാധിപതി 16:5 കേട്ടോ. കാറ്റുകളുടെ മേൽ അധികാരമുള്ള ദൂതൻ 7:1, തീയുടെ മേൽ അധികാരമുള്ള ദൂതൻ 14:18, ജലത്തിൻ്റെ മേൽ അധികാരമുള്ള ദൂതൻ 16:5. ഈ പ്രസ്താവനകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എബ്രായ ചിന്താഗതി അനുസരിച്ച് കാറ്റ്, സൂര്യൻ, മഴ, സമുദ്രങ്ങൾ മുതലായവ പ്രകൃതി ഘടകങ്ങളെ നിയന്ത്രിക്കുന്ന പ്രത്യേക ദൂതന്മാരുണ്ടത്രേ. ഇവിടെ ന്യായ പ്രമാണ കാലത്തെന്ന പോലെ അതേ നാണയത്തിൻ്റെ തിരിച്ചടി പകരത്തിന് പകരം നടക്കുകയാണ്. പ്രസ്തുത കാലത്തെ കൃപായുഗത്തിൽ നിന്ന് വേർതിരിക്കുന്നു. വിശുദ്ധന്മാരുടെ രക്തം ചീന്തിയവർക്ക് രക്തം കുടിപ്പാൻ നൽകുക ദൈവിക ഭീഷണത്തിൽ നീതിയാണ്. എബ്രായരുടെ ആൺകുഞ്ഞുങ്ങളെ നദിയിലെറിഞ്ഞ് കൊല ചെയ്ത ഫറവോൻ തൻ്റെ സൈന്യസമേതം ചെങ്കടലിൽ താണു മരിച്ചു. ദൈവിക കോടതി കുറ്റക്കാരനെ ശിക്ഷിക്കാതെ വിടുകയില്ല. ദൈവ ഹാമാനെ മോർദക്കായ്ക്ക് വേണ്ടി നാട്ടിയിരുന്ന കരുമരത്തിന്മേൽ തന്നെ തൂക്കിക്കൊന്നു. എസ്തേറിൻ്റെ പുസ്തകം 7:10 വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും, രക്തച്ചൊരിച്ചിൽ രക്തത്തിലേക്ക് നയിക്കും. ദുഷ്ടന്മാർ വിശുദ്ധന്മാർ രക്തം ചൊരിഞ്ഞതിനാൽ ദൈവം അവരെ രക്തം കുടിപ്പിക്കുന്നു. അതേ പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും രക്തം ചൊരിഞ്ഞതിന് പകരം രക്തം കുടിപ്പാൻ എതിർ ക്രിസ്തുവിൻ്റെ അനുയായികൾ വിധേയരാകുന്നു. നീതിമാനായ ഹാബേലിന്റെ രക്തം മുതൽ സക്കരിയാവിൻ്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുള്ള രക്തമെല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു എന്ന് യഹൂദന്മാരോട് നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കുകൾ മത്തായി സുവിശേഷം 23:35 നമ്മൾ വായിക്കുന്നു. മത്തായി സുവിശേഷം 23 അതിൻ്റെ 35 നമ്മൾ വായിക്കുന്നത്, നീതിമാനായ ഹാബേലിന്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് കൊന്നവനായി ബെരെക്യാവിൻ്റെ മകനായ സെക്രിയാവിൻ്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുടെ രക്തം എല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു. യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ ആർത്തു വിളിച്ച ജനം പീലാത്തോസിനോട് വിളിച്ചു പറയുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. മത്തായി 27:25. വെളിപ്പാട് പുസ്തകം 6 അറുക്കപ്പെട്ടവരുടെ ആത്മാക്കൾ ഉറക്കെ നിലവിളിക്കുന്ന കേൾക്കുക, ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കും. എന്നാൽ ഇവിടെ ഇതാ, മൃഗവും അനുയായികളും രക്തം കുടിക്കത്തക്കവണ്ണം ന്യായവിധി അവരുടെ മേൽ വന്നിരിക്കുന്നു. ഭൂമിയിൽ ഏത് കാലത്തും രക്തം ചൊരിയിച്ചതിൻ്റെ പിൻപിൽ വ്യാപരിച്ചിരുന്ന ആത്മാവ് മൃഗത്തിൽ വ്യാപരിച്ചിരുന്ന ആത്മാവ് തന്നെയല്ലേ? ഗലാധിപതിയായ ആ ദൂതൻ്റെ വാക്കിന് ഒരു ദൃഢീകരണം എന്ന നിലയിൽ, അതേ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ള എന്നിങ്ങനെ യാഗപീഠത്തിൽ നിന്നും വേറൊരു ശബ്ദം പുറപ്പെടുകയുണ്ടായി. വെളിപ്പാട് 15:7. ഇവിടെ യാഗപീഠമാണോ യാഗപീഠത്തിൻ്റെ ദൂതനാണോ പറയുന്നതെന്ന് സംശയമുണ്ട്. ചില കയ്യെഴുത്ത് പ്രതികളിൽ യാഗപീഠത്തിൽ നിന്ന് ഒരുവൻ പറയുന്നുവെന്ന് കാണുന്നു. യാഗപീഠം മനുഷ്യൻ്റെ പാപപരിഹാരത്തിൻ്റെ അഭയസ്ഥാനമാണല്ലോ. ആ അഭയസ്ഥാനം പോലും ഈ ന്യായവിധിയെ നീതീകരിക്കുന്നു. അത്രമാത്രം മനുഷ്യൻ്റെ ദുഷ്ടത വലുതായിരിക്കുന്നുവെന്ന് സാരം. ദൈവം പരിശുദ്ധനാണ്, നീതിമാനാണ്, പ്രതികാരം ചെയ്യുന്നവനാണ്, അവൻ സർവശക്തനാണ്. അവൻ്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളതാണ്. സർവശക്തിയുള്ള കർത്താവിൻ്റെ പ്രവൃത്തികൾക്ക് മാറ്റം വരുത്തുവാൻ മൃഗത്തിനോ അനുയായികൾക്കോ കഴിയുകയില്ല. അതേ, ദൈവം ഇങ്ങനെ ന്യായം വിധിച്ചതിനാൽ അവൻ്റെ വിധി നീതിയുള്ളതാകുന്നു. ഇവിടെ ന്യായവിധി ദൈവത്തിൻ്റെതാകയാൽ അത് നീതിയുള്ളവയാണ്. ഈ ബാധയും കുറച്ച് ദിവസത്തേക്ക് നീണ്ടു നിൽക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ലോകാരംഭം മുതൽ ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്ത, ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ ന്യായവിധിയാണ് ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പോകുന്നത്. നമ്മൾ സങ്കീർത്തത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുമപ്പി. അതേ, നമ്മൾ വഴിയിൽ വെച്ച് ഇപ്പോൾ തന്നെ ദൈവത്തെ ചുമിച്ച് നമ്മൾ ദൈവകൃപയിലേക്ക് കടന്നു വരേണ്ടതായ സമയമാണ്. കർത്താവായ യേശുവിൻ്റെ മധ്യാഹാസ വരവിന് മുൻപ് ഇതുവരെയും രക്ഷിക്കപ്പെടാത്തവർ ക്രൂശങ്കിലേക്ക് നോക്കിക്കൊണ്ട് അവനെ അഭയം ചൊല്ലുക. എന്നാൽ ഈ കൃപയ്ക്ക് അഥവാ കൃപായുഗത്തിന്, അതേ ഈ കൃപായുഗത്തിൽ ഈ കൃപ നിങ്ങളുടെ മേൽ വരുവാനും ദൈവത്തിൻ്റെ ന്യായവിധി ഒഴിഞ്ഞു പോകാനും ഇടയായിത്തീരും. ഞാൻ ആ ബാക്കി ഒന്നുകൂടെ പറയട്ടെ, അവൻ വഴിയിൽ വെച്ച് അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുമിപ്പി. അതിന് കർത്താവായ ദൈവം ഏവർക്കും കൃപ പകരുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ഇപ്പോൾ അവസാനിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.